ಲೆಂಡು ಮಿನ ಹತ್ತೂತ ಮಿಥಿಲ ಮಾ ಊತಿಯ ರುಸುಲುಲ್ಲಾಹಿ ಅಲ್ಲಾಹು ಆಲಮು ಹೈಸು ಯಜಾಲು ರಿಸಾಲತಹು ಸಯುಸೀಬು ಲ್ಲದೀನ ಅಜರಮು ಸಗಾರು ನಿಂದಲ್ಲಾಹಿ ವಅದಾಬು ಶದೀದು ಬಿಮಾ ಕಾನು ಯಂಕುರು. الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد وإذا جاءتهم دارتهم أورك ونان جاء അവൻ ഒരു പുരുഷൻ വന്നു, ജാഅത്ത് അവൾ ഒരു സ്ത്രീ വന്നു. അതെ, ആറ് ഭാഗം പറഞ്ഞാട്ട ജാഅത്ത് ജാഅത്ത ജിഇന കാല കാല കാലു കാലത്ത് കാലത്ത കൊല്ല. അപ്പം ജാഅത്ത് അവൾ വന്നു, ഈ അവൾ ആരാണ്? ആയത്ത്, അതിൻ്റെ ശേഷം വരുന്ന ആയത്ത്. ആയത്ത് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് ജാഅത്ത് എന്ന് പറഞ്ഞത്. അപ്പം അവിടെ ആയത്ത് സ്ത്രീലിംഗം ആവാനുള്ള കാരണം എന്താ? ഹാത്ത അവസാനം ഉള്ളതുകൊണ്ട്. ഇതാ ജാഅത്തുഹും ആയത്തും, അവർക്ക് വല്ല ആയത്തും വന്നാൽ. കാലു, അവര് പറഞ്ഞു. കാല കാല കാലു കാലത്ത് കാലത്ത കൊല്ല. അപ്പൊ കാലു എന്ന് പറഞ്ഞാല് അവർ പറഞ്ഞു. എന്ത്? ലന്നുഅ്മിന ആമന, അവൻ വിശ്വസിച്ചു. യുഅ്മിനു അവൻ വിശ്വസിക്കും. നുഹുമിനു ഞങ്ങൾ വിശ്വസിക്കും. ലന്നുഹുമിന ഞങ്ങൾ വിശ്വസിക്കുകയില്ല തന്നെ. ലെന്ന് പറയുന്നത് ഉറപ്പിച്ചിട്ട് സ്ട്രെസ് ചെയ്യുന്നതാണ്. ലന്നുഹുമിന ഞങ്ങൾ വിശ്വസിക്കുക ഇല്ല തന്നെ. ഹത്താ നുഹുത്ത ഞങ്ങൾക്ക് നൽകപ്പെടുന്നത് വരെ. എന്ത്? മിസില, മിസില എന്ന് പറഞ്ഞാല് പോലെ. മാ ഊതിയ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്ക് നൽകപ്പെട്ടതുപോലെ ഞങ്ങൾക്ക് നൽകപ്പെടുന്നത് വരെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല എന്ന് പറയുമ്പോൾ ഈ ആയത്തുകൾ, അതായത് ദൃഷ്ടാന്തങ്ങൾ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായി പ്രത്യേകമായിട്ട് തന്നാൽ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ, അതുവരെ ഞങ്ങൾ തീർച്ചയായും വിശ്വസിക്കുകയില്ല എന്ന്. അല്ലാഹു ആലമു, ആലമു എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഏറ്റവും നന്നായി അറിയുന്നവനാണ്. അതേസമയം അവിടെ വേറെ ഒരു അർത്ഥമുണ്ട് അതിന്. ആലമു എന്ന് പറയുമ്പോൾ എന്താണ്? ഞാൻ അറിയുന്ന യഫലൂന്റെ യഫലു യഫലൂന തഫലു തഫലൂന അഫ്അലു യഫ്അലു. അപ്പം ഇവിടെ പക്ഷെ അർത്ഥം എന്താണ്? ഏറ്റവും നന്നായി അറിയൽ, അഫ്ളല് അഫ്ളല്, ഏറ്റവും ശ്രേഷ്ഠമായി. അക്ബർ അസ്ഗർ, അതുബൽ ഏറ്റവും നിങ്ങളുള്ളത്. അല്ലാഹു ആലമു, അല്ലാഹു ഏറ്റവും നന്നായി അറിയുന്നു. ഹൈസു, ഹൈസു എന്ന് പറഞ്ഞാൽ എന്താ? എവിടെ, അല്ലെങ്കിൽ അവസ്ഥ എന്നുള്ളതാണ്. ഇതിപ്പോ ഉദാഹരണത്തിന് വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസി. എന്താണ് ഇഫ്വരു മാഷിത്തു എന്നാണ്. അപ്പം വയർസുഖുഹു അവൻ കണക്കാക്കാത്ത വിധത്തിൽ എന്നുള്ള അർത്ഥത്തിലും പറയുന്നുണ്ട് ഹൈസു എന്നത്. അപ്പം ഹൈസു എവിടെ, ഇവിടെ അതിന്റെ അർത്ഥം എന്താണ്? എവിടെ എന്നുള്ളത്. യജ്ഹലു, യജ്ഹലു എന്ന് പറഞ്ഞാല് ആ അവൻ ആക്കും. റിസാലത്ത ഹു അവന്റെ സന്ദേശം, മെസ്സേജ്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ മെസ്സേജ് എന്നുള്ളതാണ്. അതായത് ഈ ഇത് ഏത് നുബുവത്ത് എന്നുള്ളത് ആർക്ക് നൽകണം എന്നത് അള്ളാഹുവിന് ഏറ്റവും നന്നായി അറിയാം. കാരണം ഇവിടെ പറയാൻ കാരണം ഈ മക്കയിലും തായിഫിലുമുള്ള ഈ രണ്ട് കറിയത്ത് ഒരുപാട് പ്രമാണികളും ആൾക്കാരും ഒക്കെ ഉണ്ട്. അവരൊക്കെ അവിടെ ഉണ്ടായിട്ട് യാതൊരു ഇതും ഇല്ലാത്ത ഈ മുഹമ്മദിനാണോ ഈ നുബുവത്ത് കൊടുക്കാൻ അള്ളാഹുവിന് തോന്നിയത് എന്ന് അവരുടെ ഒരു വാദം ഉണ്ടായിരുന്നു. ആ വാദത്തിൻ്റെ ഉത്തരമാണ് ഇത്. ആർക്ക് നുബുവത്ത് കൊടുക്കണമെന്ന് അള്ളാഹുവിന് നന്നായി അറിയാം. കദാലിക അല്ലാഹു യജ്തബി മിൻ റുസുലി. അതായത് അവിടെ ഇജ്തബ എന്ന് പറഞ്ഞാലും ഇസ്തഫാന്റെ അർത്ഥമാണ്. മുസ്തഫ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കുക, ശുദ്ധീകരിച്ചെടുക്കുക. ഇജ്തബ സയുസീബുല്ലദീന അസാബ യുസീബു എന്നാണ്. ഇദാ അസാബത്തുഹും മുസീബത്തു. സയുസീബുല്ലദീന ബാധിക്കും, യുസീബു ബാധിക്കും, പിറകെ ബാധിക്കും. അതിന്റെ മാദി എന്താണ്? യുസീബുവിന്റെ അസാബ. അതിൽ നിന്നാണ് ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഫഖാലു ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. സയുസീബുല്ലദീന അജ്റമു, അജ്റം എന്താണ്? കുറ്റവാളി, കുറ്റം ചെയ്തവർ. അതിൽ നിന്നാണ് മുജിരിം എന്ന് പറയുന്നത്. ആ വാക്ക് വരുന്ന ആയത്തേതാണ്? വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ എന്നുള്ളത്. സഗാറും, സഗാറ് എന്ന് പറഞ്ഞാൽ ചെറിയ ആൾക്കാർ എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ ഇവിടെ ഉദ്ദേശം എളിമത്വം എന്നാണ്, താഴ്ത്തപ്പെടുക എന്നുള്ള. സഗാറും ഇന്ദല്ലാഹി അള്ളാഹുവിൻ്റെ അടുക്കൽ. വഅദാബുൻ ശദീദുൻ കഠിനമായ ശിക്ഷയും. ബിമാ കാനു യംകുറൂൻ അവർ കുതന്ത്രം പ്രയോഗിക്കുന്നത് കൊണ്ട്. അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് ശിക്ഷയും ഉണ്ട്, നിന്ദ്യതയും അവർക്ക് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പം അടുത്ത ആയത്ത് ഫമൈ യുരിദില്ലാഹു, ഫമൻ യുരിദില്ലാഹു അറാദ എന്താണ് അർത്ഥം? അവൻ ഉദ്ദേശിച്ചു. ആ അറാദ ഉപയോഗിച്ചിട്ട് ഒരു ആയത്ത് പറഞ്ഞാട്ടെ. ഇദാ അറാദ ശൈഅൻ അയ് യഖൂല ലഹു കുൻ ഫയകൂൻ. ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അവൻ വല്ല കാര്യവും ഉദ്ദേശിച്ചാൽ അതിനോട് അവൻ പറയലാണ് കുൻ, നീ ഉണ്ടാക്. ഫയകൂൻ അപ്പോൾ അതുണ്ടാകും. അപ്പം അതെങ്ങനെയാണ് ആ ഇത് അറാദ ആ ആറ് ഇതൊന്ന് പറഞ്ഞാട്ടെ. അറദിന അറദിന. അപ്പൊ അതിന്റെ ഫ്യൂച്ചർ ടെൻസ് അറാദ യുരീദു. അപ്പം ഫമൈ യുരീദില്ലാഹു, അല്ലാഹു ആർ ഉദ്ദേശിക്കുന്നുവോ, ഐ യഹ്ദിയഹു, അവനെ നേർമാർഗത്തിലാക്കാൻ വേണ്ടി അല്ലാഹു ആരെങ്കിലും ഉദ്ദേശിക്കുകയാണെങ്കിൽ, യഷ്റഹ് സദ്റഹു, ഷറഹ, ഷറഹ എന്ന് പറഞ്ഞാൽ വിശാലമാക്കുക. അലം നഷ്റഹ് ലക സദ്റക, അലം നഷ്റഹ് ലക സദ്റക, എന്താ അതിന്റെ അർത്ഥം? താങ്കളുടെ ഹൃദയത്തെ ഞാൻ വിശാലമാക്കി തന്നില്ലേ എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ എന്താ വേണ്ടത്? റബ്ബിഷ്റഹ്ലി സദ്രി, പടച്ചവനെ എൻ്റെ ഹൃദയം നീ വിശാലമാക്കി തരണേ, ഹൃദയം വികസിപ്പിക്കുക, വിശാലമാക്കുക. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല ഒരാളെ ഹിദായത്തിലാക്കാൻ, നേർമാർഗത്തിലാക്കാൻ ഉദ്ദേശിച്ചാൽ, യഷ്റഹ് സദ്റഹു ലിൽ ഇസ്ലാമി, ഇസ്ലാമിന് നേരെ അവൻ്റെ ഹൃദയത്തെ അല്ലാഹു വിശാലമാക്കി കൊടുക്കും. ഇവിടെ ഈ ഹിദായത്ത് എന്ന് പറയുമ്പോൾ ഹിദായത്തു തൗഫീഖാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ പ്രപഞ്ചം മുഴുവനും അവൻ്റെ ആയത്തുകളെ, അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിറച്ചു വച്ചിരിക്കുന്നുണ്ട്. അതൊന്ന്. പിന്നെ പ്രവാചകന്മാര് വഴി അല്ലാഹു ഹിദായത്ത് നൽകുന്നുണ്ട്, വേദഗ്രന്ഥങ്ങൾ വഴി അല്ലാഹു ഹിദായത്ത് നൽകുന്നുണ്ട്. ഇതെല്ലാവർക്കും ഉണ്ട്, ഈ ഹിദായത്ത് എല്ലാവർക്കും ലഭിക്കും. എല്ലാ മനുഷ്യർക്കും പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങൾ, സയൻസ്, പ്രവാചകന്മാരുടെ തത്വസംഹിതകൾ, വേദഗ്രന്ഥങ്ങൾ, ഇത് ഏതാൾക്ക് വേണമെങ്കിലും ഇഷ്ടം പോലെ അവരുടെ ഉദ്ദേശം അനുസരിച്ചിട്ട് അവരെ ചോയ്സിൽ പെട്ടതാണ്, ഇതിൽ നിന്ന് നേർമാർഗം സ്വീകരിക്കുക എന്നുള്ളതും ഇല്ലാത്തത്. അതിപ്പോൾ അതിന് ശേഷം അപ്പുറമുള്ളത് ഒരു ഹിദായത്തു തൗഫീഖ് ഉണ്ട്. ഹിദായത്തു തൗഫീഖ്, അതിൽപ്പെട്ട ഒന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഓരോരുത്തരെ ഈ ഇസ്ലാമിലേക്ക് അങ്ങോട്ട് ഇതാക്കി കൊടുക്കുക. ഒരു ഡോക്ടർ, ഒരു മുല്ല, ഒരു ഡോക്ടർ, MBBS ഡോക്ടർ, അല്ലെങ്കിൽ ഒരു സൂപ്പർ ഈ പിന്നെ ഇതൊക്കെ എടുത്ത ആളായിക്കോട്ടെ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഒക്കെ എടുത്ത DMO ഒക്കെ എടുത്ത ഒരു ഡോക്ടർ ആയിക്കോട്ടെ, ഒരു മുല്ല, ഈ മുല്ലയും ഈ ഡോക്ടറും സമൂഹത്തിൻ്റെ മുമ്പിൽ എങ്ങനെയാ നിൽക്കുന്നത്? ഇതിൽ ഈ സമൂഹം ആരെയാണ് ബഹുമാനിക്കുക? ഡോക്ടർ. നമ്മളെ മുല്ലമാരുണ്ടല്ലോ, പള്ളിയിലെ മുല്ലമാര്, അവരുടെ ദയനീയാവസ്ഥയെ നമ്മുടെ ഒ അബ്ദുള്ള സാഹിബ് ഒന്ന് വിവരിക്കുന്നുണ്ട്, ഒന്ന് വരച്ച് കാണിക്കുന്നുണ്ട്. ഈ മുല്ലാക്ക് സാധാരണഗതിയിൽ ദൂരദേശത്തുള്ള ഏതെങ്കിലും ഒരു പള്ളിയിലെ മുല്ലയായിരിക്കും. അവിടെ ഇമാമത്ത് നിൽക്കുക, ബാങ്ക് കൊടുക്കുക, ദുആ ഇർക്കുക, യാസീൻ ഓതിയിട്ട് ദുആ ഇർക്കുക, ഇങ്ങനത്തെ പണിയെല്ലാം മൂപ്പരവിടെ ചെയ്യുക. ഏതെങ്കിലും വീട്ടിൽ, വീടുകളിൽ മൂപ്പർക്ക് ഭക്ഷണം, രാവിലത്തെ ഭക്ഷണം ഒരു വീട്ടിൽ, ഉച്ചക്കത്തെ ഭക്ഷണം ഒരു വീട്ടിൽ, രാത്രിയത്തെ ഭക്ഷണം വേറൊരു വീട്ടിൽ. വളരെ പരിതാപകരമായ അവസ്ഥ, നാമമാത്രമായ ശമ്പളം. ഇങ്ങനെ ഈ അവസ്ഥയിൽ ജീവിച്ച ഈ മുല്ലയെ അദ്ദേഹം വരച്ചു കാണിക്കുന്ന ചിത്രമുണ്ട്. അതായത് സമൂഹം അവരെ നോക്കിക്കാണുന്ന ഒരവസ്ഥ. ഒരു ദിവസം മുല്ലക്ക് നല്ല നെയ്ച്ചോറ് ഒരുപാട് കിട്ടി. അപ്പൊ മൂപ്പർക്ക് അത്ഭുതം, ഇതെന്താ ഇന്ന് ഇത്ര പുതിയ കൊണ്ടാന്നവരോട് ചോദിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കൊണ്ടാകുന്നവനോട് ചോദിച്ചു, ഇതെന്താ ഇന്ന് അത്ഭുതം ഇത്ര അധികം മഞ്ഞത്? പട്ടി തിന്നതിൻ്റെ ബാക്കിയാണ്, പട്ടി തിന്നതിൻ്റെ ബാക്കി. മൂപ്പര് ദേഷ്യം പിടിച്ചിട്ട് ആ കൊണ്ടുവന്ന കലം വലിച്ചെറിഞ്ഞു പൊട്ടിച്ചു. അപ്പൊ പറഞ്ഞു, മുസ്ലിയാരെ നിങ്ങളത് പൊട്ടിച്ചു കളഞ്ഞല്ലോ, അത് ഉമ്മാമ രാത്രി മൂത്രമൊഴിക്കുന്ന പാത്രമാണ്. സംഗതി കുറച്ച് വൃത്തികെട്ടതാണെങ്കിലും കഴിഞ്ഞ ഒരു കാലഘട്ടം വരെ ഈ മുല്ലയുടെ ചിത്രം അതാണ്. നാട്ടിൽ പുതിയ റോഡുണ്ടാക്കുന്നുണ്ട്, പള്ളിയിലെ അച്ഛനെയും പള്ളിയിലെ മുല്ലയെയും വിളിച്ചു. അച്ഛൻ 10,000 രൂപ സംഭാവന ചെയ്തു, മുല്ല എന്താ സംഭാവന ചെയ്യ? മുല്ലക്ക് ഒന്നുമില്ല. പക്ഷേ ഈ മുല്ല മസ്ജിദ് മേ മുല്ലാക്കോ സജദേക്കാ ഇജാസത്ത് നാദാൻ സമജത്തെ ഹേ ആസാദി ഹേ. പള്ളിയിൽ മുല്ലക്ക് നിസ്കരിക്കാനുള്ള അനുമതി വിട്ടി മനസ്സിലാക്കുന്നു സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞിട്ട് ഇക്ബാൽ ഒരു കവിത എഴുതിയിട്ടു. പക്ഷെ ഈ മുല്ലക്ക് അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയും, മുല്ലക്ക് അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയും. നിങ്ങൾ പറയൂ, ഒരു പക്ഷേ കോടിയിൽ ഒരാളാണ് ഈ നിങ്ങൾ ഈ പറയുന്ന ഉദാഹരണം. അതന്നെയാണ് പറയുക. കാരണം നെപ്പോളിയൻ ഹില്ല് ലോ ഓഫ് സക്സസ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഉദാഹരണം കൊടുക്കുന്നത് ഈ ഫോർഡിനെയാണ്, അദ്ദേഹത്തിന്റെ വിജയഗാഥകൾ. ഈ ഫോർഡ് എന്ന് പറയുന്ന കോടിയിൽ ഒന്നായിരിക്കും, ഞാനും ആ പറയുന്ന കോടിയിൽ ഒന്നാം. നമ്മൾ ജാക്കിർ നായിക്ക് എന്നുള്ള മുല്ലയെടുക്കുക. ബൈ പ്രൊഫഷൻ അദ്ദേഹം ഒരു ഫിസിഷ്യനാണ്. ഇന്ന് അദ്ദേഹം ഇരിക്കുന്നത് എവിടെയാ? എവിടെയാണ്? വളരെ ടോപ്പിലാണ്. ഇന്ന് ഏത് വലിയ ഫിസിഷ്യനെ നിങ്ങൾ ഒരു ഉദാഹരണം എടുത്തോട്ട് നോക്കൂ, അതിനേക്കാളൊക്കെ ഉയരത്തിലാണ്. ഇതിന് നമ്മൾ എന്തു പറയൂ? ഹിദായത്തു തൗഫീഖാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല ഒരാളെ ഹിദായത്തിലാക്കാൻ ഉദ്ദേശിച്ചാൽ അവന്റെ ഹൃദയത്തെ എന്തു ചെയ്യും? ഇസ്ലാമിലേക്ക് വിശാലമാക്കി കൊടുക്കും. സുബ്ഹാനല്ലാഹ്, നിങ്ങളത് നോക്ക്. നമ്മളതിന് ഒരു ഉദ്ദേശം ഇതാക്കുക, അല്ലദീന ജാഹദു ഫില്ലാഹി വല്ലദീന ജാഹദു ഫില്ലാഹി ലനഹ്ദിയന്നഹും സുബുലന. എന്റെ മാർഗത്തിൽ നിങ്ങൾ പരിശ്രമിക്കാൻ ഉദ്ദേശിച്ചാൽ ഞാൻ അവർക്ക് അവരുടെ മാർഗങ്ങൾ, എന്റെ ആ മാർഗം ഞാൻ തുറന്നു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബിക്കും വകറഹ ഇലൈക്കുമുൽ കുഫ്റ വൽ ഫുസൂഖ വൽ അസ്യാൻ ഉലൈകഹുമുർ റാശിദൂൻ. അല്ലാഹു നിങ്ങൾക്ക് ഈമാനെ ഇഷ്ടപ്പെട്ടാൽ വസയ്യനഹു ഫീ ഖുലൂബിക്കും നിങ്ങളുടെ ഹൃദയത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഷമം വരുമ്പോൾ ബിലാൽ റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് പറയും, അരിഹനായ ബിലാൽ, അരിഹനായ ബിലാൽ, ബിലാലെ നമ്മളൊന്ന് സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കാനാ പറയാം. ഇതെങ്ങനെ പറയാം? ഇന്ന് ബാങ്ക് ഷെയ്ഖ് ഷെഹ്റാമി പറയാണ്, ഇന്നത്തെ ബാങ്ക് വിളിക്കുന്ന ആൾക്കാർ ബാങ്ക് വിളിക്കുമ്പോ എങ്ങനെയാ പറയുന്നത്? അങ്ങനെ ഞങ്ങളുടെ മുതുകുകളിൽ നീ ഭാരമൊന്ന് എടുത്ത് ഒഴിവാക്കുകയാണ്. ഇപ്പൊ നിസ്കരിക്കുന്നവർ രണ്ടു കൂട്ടത്തിൽ നിസ്കരിക്കുന്നുണ്ട്. ഒരാള് നിസ്കാരത്തിലേക്ക് സന്തോഷത്തോടുകൂടി പോകുന്നു, മറ്റൊരാള് കാമു ഇല സ്വരാത്തി കാമു കുസാല മടിയന്മാരായിട്ട് നിസ്കരിക്കാൻ പോകുന്നവരുണ്ട്. ഫുസൂഖ വൽ ഇസ്യാന ഉലൈക ഹുമുർ റാശിദൂൻ. നിങ്ങൾക്ക് വെറുപ്പ്, അള്ളാഹുവിനോടുള്ള പിന്നെ നിഷേധാത്മകത, ഇസ്സിയാൻ മഅസിയത്ത്, തെറ്റുകൾ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കെതിരായി നിൽക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് ഇഷ്ടമായിട്ട് വരും. നിങ്ങൾക്ക് അള്ളാഹു ഇത് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ദീനീയായ കാര്യങ്ങളിൽ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടി ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഉദുർ കണ്ടുപിടിക്കുക, അത് അള്ളാഹു സുബ്ഹാനഹു തആല ഇസ്ലാമിലേക്ക് ഹൃദയങ്ങളെ വിശാലമാക്കാതിരിക്കുന്ന അല്ലെങ്കിൽ വിശാലമാക്കാത്ത ആളുകൾക്കുള്ള ഒരു മനസ്ഥിതിയാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇതാക്കാൻ വേണ്ടി അല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലന എന്ന് പറയും. ഹബ്ബഹു ഇലൈക്കും ഈമാന വസയ്യനഹു ഫീ ഖുലൂബിക്കും. ആ ഭാഗത്ത് വരുന്ന, ആ വിഷയത്തിൽ വരുന്ന ഏത് കാര്യങ്ങളും ഭംഗിയുള്ളതാക്കിയിട്ട് കാണിച്ചു. ഒരു തോന്നിയവാസി ഒരാൾക്ക് കള്ളു കുടിക്കാൻ പോകുന്നത് ഇഷ്ടമായിട്ടിരിക്കും, അല്ലെങ്കിൽ ചീത്ത കാര്യങ്ങൾ പോകാൻ പോകുന്ന ആൾക്ക് അയാൾക്ക് ഇഷ്ടമായിരിക്കും. പള്ളിയിൽ പോകുന്ന ആളുകൾക്ക് വസ്തഹീനു ബിസ്സബരി വസ്സലാത്ത് ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഹാഷി. അള്ളാഹുവിനോട് നിങ്ങൾ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും സഹായം തേടുക. ഒരു ചെറിയ കുട്ടിയോട് രാവിലെ പള്ളിയിൽ പോകാൻ പറഞ്ഞോ പോവില്ല, എന്നാ പിന്നെ കാബൂസ് പള്ളി വരെ ഒന്ന് ഓടിയിട്ട് പോവാന്ന് പറഞ്ഞാലോ വളരെ എളുപ്പത്തിൽ പോകും. അതിതാണ് ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്കല്ലാതെ ഈ ക്ഷമിക്കുക എന്ന് പറയുന്നതും നിസ്കരിക്കുക എന്ന് പറയുന്നതും വളരെ ബാധ്യതയുള്ള ഭാരമുള്ള കാര്യമാണ്. ആരാണ് ഈ പിന്നെ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ? അല്ലദീന യദുന്നൂന അന്നഹും മുലാഖു റബ്ബിഹിം മുലാഖു, പിന്നെ അള്ളാഹുവിലേക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടും. ഞാൻ നാളെ മരിച്ചാലും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ സാധാരണ പറയലുണ്ട് അറബിയിൽ പ്രസൻറ്റൻസ് ഇല്ല, അറബിയിൽ പ്രസൻറ്റൻസ് ഇല്ല, പിന്നെന്താ ഉള്ളത്? പാസ്റ്റ് ടെൻസും ഫ്യൂച്ചറും മാത്രമേ ഉള്ളൂ. അതിൻ്റെ കാരണം എന്താ? ഇപ്പം 8 മണി കഴിഞ്ഞ് 50 മിനിറ്റ് 50 സെക്കൻഡ്, ഈ 50 സെക്കൻഡ് എന്ന് ഞാൻ പറയുമ്പോഴേക്ക് 50 സെക്കൻഡ് എന്തായിപ്പോയി? പാസ്റ്റ് ടെൻസ് ആയിപ്പോയി. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാസ്റ്റ് ടെൻസ് നമ്മളെ നിന്ന് കഴിഞ്ഞുപോയി, അത് മലത്ത്, ഇനി അത് നമുക്ക് പറ്റില്ല, ഒരു വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. ഫ്യൂച്ചറോ? ഫ്യൂച്ചറോ? അത് നമ്മുടെ കയ്യിലും അല്ല, ഭാവി നമ്മുടെ കയ്യിലല്ല. കാരണം ഞാൻ ഇനി അടുത്തൊരു 10 കൊല്ലം നന്നായി നിസ്കരിക്കും, നന്നായി നോമ്പ് നോക്കും, മറ്റ് ചീത്ത കാര്യങ്ങളൊന്നും ചെയ്യുകയില്ല എന്ന് ഞാൻ ഇവിടെ നിന്ന് ഉറപ്പിച്ച് പറയണമെങ്കിൽ ഈ 10 കൊല്ലം എനിക്ക് ഗ്യാരണ്ടി ഉണ്ടോ? ഗ്യാരണ്ടി ഉണ്ടോ? വല്ല ഗ്യാരണ്ടി ഉണ്ടോ ഞാൻ ഈ 10 കൊല്ലം ജീവിക്കുമെന്ന്? ഇല്ല. കഴിഞ്ഞു പോയ 10 കൊല്ലം എനിക്കിനി തിരിച്ചു കിട്ടുമോ? അതുമില്ല. പിന്നെ ഇതിൻ്റെ അടുത്തുള്ളത് നിന്റെ അടുത്തുള്ളത് എന്താണ്? ഈ പ്രസൻറ്റൻസ് മാത്രമാണ്. ഈ പ്രസൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ചെറുതാ. എന്ന് പറഞ്ഞാല് ബാങ്കും കൊടുത്ത് ഇക്കാമത്തും കൊടുത്ത്, ബാങ്കും കൊടുത്ത് ഇക്കാമത്തും കൊടുത്ത്, ഇനി ബാക്കിയുള്ളത് എന്താണ്? നിസ്കാരം. ഇക്കാമത്തിന്റെ ശേഷം നിസ്കാരത്തിന് എത്രയാ ദൂരമുള്ള സമയമുള്ളത്? വളരെ ചെറിയ അല്ലേ? ഇമാം സൗബു എന്ന് പറയുന്ന ആ സമയമല്ലേ ഉള്ളൂ. അപ്പോ ഒരു ബാങ്കും ഇക്കാമത്തും കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതിന് നിസ്കരിച്ചിട്ടില്ല. അതെപ്പോയിരുന്നു? പ്രസവിച്ചപ്പം വലത്തെ ചെവിയിൽ ബാങ്കു, ഇടത്തെ ചെവിയിൽ ഇക്കാമത്തും കൊടുത്തിട്ടുണ്ട്, അന്ന് നിസ്കരിച്ചിട്ടില്ല. ഒരു നിസ്കാരം ബാക്കിയുണ്ട്. ആ നിസ്കാരം എപ്പോഴാണ്? മയ്യത്ത് നിസ്കാരം. അപ്പൊ അത്രയും ഷോർട്ടാണ് നമ്മുടെ ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം വമൈ യശ്റഹ് സദ്റഹുലിൽ ഇസ്ലാമി, ആർക്കെങ്കിലും അള്ളാഹു ഇസ്ലാമിനെ വിശാലമാക്കാൻ അല്ല, ആ ഹിദായത്തിലാക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അവന്റെ ഹൃദയത്തെ MBBS പാസ്സായ ഡോക്ടർ ജാക്കിർ നായിക്ക് അഹമ്മദീദാത്തിന്റെ പ്രസംഗം കേട്ടിട്ട് ആ ഭാഗത്തേക്ക് പോവാം, മുല്ലയാകുക. സാധാരണ മുല്ല ഡോക്ടറാകാനോ നോക്ക്, ഇത് ഡോക്ടർ മുല്ലയാവാനാ പോയത്. അതല്ലാതെ ഒരു കാരണ സബബാണ്. ഓമൻ യുരിദ് അയ്യുദില്ലഹും, ഇനി അള്ളാഹു അവനെ വഴിപിഴപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ യജാൽ സദുറഹു അവന്റെ ഹൃദയത്തെ ആക്കും, ലയ്യക്കൻ ഇടുങ്ങിയതാക്കുക, വളരെ ഇടുങ്ങിയത്. ശ്വാസകോശത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും രണ്ടിൻ്റെയും ഇടക്കായിട്ടായി കൽബ് നിൽക്കുന്നതാണ്. കൽബ് എന്ന് പറയുന്ന ഒരു സാങ്കല്പിക ഇതാണ്. നമ്മുടെ സയൻറ്റിഫിക്കായി നോക്കുമ്പോൾ നമ്മുടെ ഈ കൽബ് എന്ന് പറയുന്നത് ഒരു ഇമാജിനറി ഇത് തന്നെയാണ്. അതിനെ കണ്ടുപിടിക്കാനോ തൊട്ടു നോക്കാനോ ടാൻജിബിൾ അല്ല, തൊട്ടറിയാൻ പറ്റാത്ത ഒരു സാധനമാണ് ഈ കൽബ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഈ ശ്വാസകോശം എന്ന് പറഞ്ഞാല് വായു നമ്മൾ ശ്വസിക്കുകയാണ്. മനുഷ്യന് ആവശ്യമുള്ളത് എന്തൊക്കെയാണ്? വായു, വെള്ളം, ഭക്ഷണം. വായു ഇല്ലാതെ മനുഷ്യന് രണ്ടോ മൂന്നോ മിനിറ്റിൽ അധികമൊന്നും ജീവിക്കാൻ പറ്റില്ല. വെള്ളമില്ലാതെ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ജീവിക്കാം. ഭക്ഷണമില്ലാതെ ഒരു അഞ്ചെട്ട് ദിവസമൊക്കെ ജീവിക്കാം. നമ്മളെ മറ്റേ മുപ്പരത എന്താന്ന് അണ്ണാഹസാരയും മുപ്പരല്ല ഇപ്പം നിരാഹാരവ്രതവും മറ്റേ അതും ഇതും ഒക്കെ എടുക്കുന്നുണ്ട്. ഇത് അല്ലാഹു സുബ്ഹാനഹു വതാല വായുവിൻ്റെ ഉടമസ്ഥത, ഓണർഷിപ്പ് അതാർക്കും കൊടുത്തിട്ടില്ല. അത് അല്ലാഹു അള്ളാഹുവിന്റെ കയ്യിൽ തന്നെ വെച്ചിരിക്കുക. മനുഷ്യന് ആവശ്യമുള്ള മൂന്ന് കാര്യങ്ങൾ പറഞ്ഞത് വായു വെള്ളം ഭക്ഷണം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ജീവിക്കാൻ വളരെ ആവശ്യമുള്ളതാണ് വായു. അതിന്റെ ഓണർഷിപ്പ് ആർക്കും അള്ളാഹു കൊടുത്തിട്ടില്ല. അള്ളാഹുവിന്റെ കയ്യിൽ തന്നെ വെച്ചിരിക്കും. അത് ആർക്കും കൊടുത്തിനെങ്കിൽ എന്താ അവസ്ഥ? നമ്മളെ ബാൽതാക്കറ പറയാണ്, ഇന്ത്യയിലെ ബാൽതാക്കർക്ക് അള്ളാഹു കൊടുത്തു എന്ന് വായുവിന്റെ ഓണർഷിപ്പ്. മൂപ്പര് പറയാണ്, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കൊന്നും ഞാൻ ഇനി വായു കൊടുക്കൂല എന്ന് പറഞ്ഞാൽ എല്ലാം ശ്വാസം മുട്ടി ചത്തുപോകില്ലേ? പിന്നെ വായുവിനേക്കാൾ ഇത് അതിന്റെ താഴ്ന്ന ലെവലിൽ വരുന്നതാണ് എന്ത്? വെള്ളത്തിന്റെ ആവശ്യം. വെള്ളത്തിൻ്റെത് കുറേ ഒക്കെ മനുഷ്യർക്ക് അല്ല വിട്ടുകൊടുത്തിട്ടുണ്ട്, ബാക്കി കുറെ കാര്യങ്ങൾ അള്ളാഹുവിന്റെ കയ്യിൽ തന്നെ വെച്ചു. ഇതും ഇത് തന്നെയാണ് എൻ്റെ അവസ്ഥ. കാവേരി ജലത്തർക്കം മറ്റേ തർക്കം എന്നൊക്കെ പറയുന്നല്ലോ. അതേസമയം മഴ അത് അള്ളാഹുവിന്റെ കയ്യിൽ തന്നെ വെച്ചിരിക്കുകയാണ്. അതേസമയം മറ്റു വിഭവങ്ങളുടെ ഇത് അത് അതിൻ്റെ ഉടമസ്ഥാധികാരം അള്ളാഹു മനുഷ്യർക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തിരിക്കുന്നു എന്നുള്ളത്. ഹറജ് ലയ്യക്ക്, ലയ്യക്ക് എന്ന് പറഞ്ഞാല് ഇടുങ്ങി. വലാഖത്ത് അലൈഹിമുൽ അർദു ബിമാ റഹുബത്ത്, ഭൂമി വളരെ വിശാലമായതോടൊപ്പം തന്നെ അവർക്ക് ഇടുക്കിയതായി. ഒരു കൊലക്കുറ്റം ചെയ്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമി എത്ര വലിയ വിശാലമാണെങ്കിലും അവൻ്റെ മനസ്സിൽ ആ ഭൂമി വളരെ ഇടുങ്ങിയതാണ്. അവനെവിടെയും പോവാൻ ഉണ്ട്, വിശാലമുണ്ട്, പക്ഷെ എവിടെ ഒഴിച്ചാലും അത് ഇടുങ്ങിയതായിട്ട് തോന്നും. അപ്പം അങ്ങനെ ഇപ്പം ലയ്യക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടുങ്ങിയത്. വാദി ലയ്യക്ക് എന്നല്ലേ നമ്മളെ മറ്റേ മസാറയിലെ ആ ഡാമിൻ്റെ പേരല്ലേ? ദീക്കാണ് അത്, വാടയട എന്ന് പറയുന്ന പോലെ വന്നതാണ്. അത് ഈ ഇടുങ്ങിയതെന്നുള്ളതാണത്. അത് മനസ്സിലായിപ്പോ നിങ്ങൾ പറഞ്ഞു മനസ്സിൽ ഇടുക്കും അതെ ഇടുക്കം
ആൾക്കാരോട് ഞാനല്ല
ഹറജൻ. ഹറജൻ എന്ന് പറഞ്ഞാല് വിഷമം. മുടന്തന്റെ മേൽ പ്രയാസമില്ല, രോഗിയുടെ മേൽ പ്രയാസമില്ല. എന്തിനു പ്രയാസമില്ല? കുറ്റമില്ല. എന്തിനു എന്തിനു പ്രയാസമില്ല എന്നാണ് ഖുർആൻ പറഞ്ഞത് അവിടെ? അത് വേറെ പറഞ്ഞിട്ടുണ്ട്, അതല്ലാതെ തന്നെ പറയും. ലോകമേ തറവാട്. ഒരു വികലാംഗനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ എവിടെ പോയിട്ടും അവനൊരാളോട് ഭക്ഷണം ചോദിക്കുന്നതിന് ഒരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. ഒരു അന്ധനോ മുടന്തനോ രോഗിയോ അവർ ഭൂമിയിൽ എവിടെ ലോകമേ തറവാട് എന്നാണ്. ഈ ലോകം മുഴുവനും അവരുടെ സ്വന്തം വീടാണെന്നാണ് ഇസ്ലാമിന്റെ പ്രിൻസിപ്പിൾ കൺസെപ്റ്റ്. ഹറജ് എന്ന് പറഞ്ഞ വിഷമവുമില്ല. കഅന്നമായ സഅദ് മിസ്വാദ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മിസ്വാദ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലിഫ്റ്റാണ്. കോണിക്ക് എന്താ പറയാ? സുല്ലം. സുല്ലമുസ്സമാം, സുല്ലമുസ്സലാം. നമ്മളെ നാട്ടിലെ മദ്രസിന്റെ പേരാണല്ലോ സുല്ലമുസ്സലാം, സബീലുർ റഷാദ് എന്നെല്ലാം പറഞ്ഞിട്ട്. അതേസമയം അറബ് ലോകത്തൊക്കെ പേരെന്താന്നറിയോ? മഹാന്മാരായ ആളുകളുടെ പേരാണ് അതോടെ. ഇപ്പൊ ഇവിടെ ഒക്കെ മസ്ജിദ് മദ്രസത്ത് ജാബിർബിൻ സയ്ദ്, മസ്ജിദ് അബൂബക്കർ സിദ്ദീഖ് എന്നൊക്കെ. അങ്ങനെ ആകുമ്പോൾ കുട്ടികൾ കുറച്ചെങ്കിലും ചരിത്രമെങ്കിലും പഠിക്കും. ഇതൊരു ഇതുമില്ലാത്ത കുറെ പേര് കൊണ്ടു പോയിട്ട് അവിടെ ഇട്ടിട്ട് വല്ല കാര്യം കിട്ടും. അപ്പൊ സുല്ലമുസ് എന്ന് പറഞ്ഞ ഏണി, മിസ്വാദ് എന്ന് പറഞ്ഞ യാ മാഅശറൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ ഇദാ സഅദുൽ ഖതീബു അലൽ മിമ്പർ. എന്താ ഇതിന്റെ അർത്ഥം? ഖതീബു മിമ്പറിന്റെ മേലെ കയറിയാൽ. അപ്പം കന്നമായ വളരെ പ്രയാസപ്പെട്ടിട്ട് കയറുന്നതിനാ എന്ത് പറയാ? ആകാശത്തിൽ കയറുന്ന പോലെ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു നിസ്കരിക്കുക എന്ന് പറഞ്ഞ ആകപ്പാട് ഈ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒന്നും ഇല്ലാത്ത നമ്മളെ ഒരു ദിവസത്തെ നിസ്കാരത്തിന് എത്ര സമയം പോകണം? ഒരു അര മണിക്കൂറിൽ കുറഞ്ഞ സമയം മതി. അല്ലാതെ ഞാൻ ചോദിച്ച് പറഞ്ഞത് എക്സ്ട്രാ ഫിറ്റിങ്സ് ഒന്നും ഇല്ലാത്ത നിസ്കാരം അല്ലല്ലോ. എക്സ്ട്രാ ഫിറ്റിങ്സ് എന്ന് പറയുന്നത് ഞാനതാണ്. നിസ്കാരം ശരിയാൽ അതൊന്നും ആവശ്യമില്ല, അത്രയും വേണ്ടുള്ളൂ. പക്ഷേ അത് ചില ആളുകളെ സംബന്ധിച്ചും ഭയങ്കര പ്രയാസമാണ്. ചില ആളുകളെ പറ്റിയല്ല, നമ്മളെല്ലാം തന്നെ അപ്പൊ ആ കൂട്ടത്തിൽ പെട്ടതാ. ആ ഒരു റുട്ടീനായിട്ട് നമ്മൾ പള്ളിയിൽ പോയിട്ട് എശാഗ് നിസ്കരിച്ചിട്ട് വന്ന് തീർന്ന അത് രക്ഷപ്പെട്ടു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. കാരണം ആ സമയത്ത് പോകാതെ നമ്മൾ വീട്ടിലെത്തിയിട്ട് നിസ്കരിക്കാന്ന് വിചാരിച്ച ഭയങ്കര പ്രയാസമാണ് ഇത്. ആ നിസ്കാരം ഒന്ന് നിസ്കരിച്ച് തീർക്കാൻ. അപ്പൊ ഇതന്നെയാണ് അത്, നമ്മളെ ഈമാന്റെ കുറവ് തന്നെയാണ് അത് കാണിക്കുന്നത്. അതേസമയം അരിഹനായ ബിലാൽ നമ്മളൊന്ന് സന്തോഷിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആ നമസ്കാരത്തിൽ ഒരു സന്തോഷം, ദീനിയായ കാര്യങ്ങളിൽ നമുക്കൊരു സന്തോഷം. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, നമ്മളൊരു തെറ്റായ ഒരു കാര്യം ചെയ്യാം, റോട്ടിലൂട്ട് ഒരു അന്യ സ്ത്രീ സുന്ദരിയായ ഒരു സ്ത്രീ പോവാം, നമ്മൾ അള്ളാഹുവിനെ പേടിച്ചിട്ട് പഠിച്ചോനെ ഞാൻ ആ സ്ത്രീയെ അനാവശ്യമായി നോക്കിയാൽ അത് തെറ്റാണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ കണ്ണ് താഴ്ത്തി അങ്ങോട്ട് പോയാൽ എനിക്കവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ ഇത് കഴിഞ്ഞതിന് ശേഷം തന്നെ എൻ്റെ മനസ്സിൽ എനിക്കൊരു അനുഭൂതിയുണ്ട്. എന്ത്? ഞാൻ അള്ളാഹുവിനെ അനുസരിച്ചല്ലോ എന്ന്. മറ്റൊന്ന്, അങ്ങനെ ചെയ്തതിന് എനിക്ക് പരലോകത്ത് കൂലി വേറെയുമുണ്ട്. നമ്മളെ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഈ പെൺകുട്ടികളുമായിട്ടൊക്കെ ഇടപെടുന്നത് വളരെ മോശമായ രീതിയിലാണ്. അതൊക്കെ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട് കുട്ടികൾ, ഇല്ലെങ്കിൽ നരകത്തിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പം എന്തേ, അതെ, ഈ വികലാംഗരും മറ്റ് ആൾക്കാരുകൾക്കും മറ്റേ ഭക്ഷണത്തിന്റെ കാര്യത്തിലാണ് പറഞ്ഞത്. മറ്റുള്ളവരുടെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നതിനെ സംബന്ധിച്ചും ഭക്ഷണം ചോദിക്കുന്നതിനെ പറ്റിയും കദാലിക്ക. അപ്രകാരം യജ്ഹലുല്ലാഹു, അല്ലാഹു ആക്കുന്നു, അർ-റിജ്സ, മ്ലേച്ഛത അല്ലെങ്കിൽ ശിക്ഷ, അലല്ലദീന ലാ യുഅ്മിനൂൻ, വിശ്വസിക്കാത്ത ആളുകളുടെ മേൽ ഇങ്ങനെ ശിക്ഷക്കുള്ള കാരണങ്ങൾ അല്ലാഹു ഉണ്ടാക്കുന്നു എന്നുള്ളത്. അപ്പം അവർക്ക് നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രയാസമുള്ള കാര്യമാണ്. അപ്പം അതിൻ്റെ പേരിൽ തന്നെ അവർ നാളെ പരലോകത്ത് ഈ നമസ്കരിക്കാത്തതിൻ്റെ പേരിൽ വലിയ ശിക്ഷകൾ ഏറ്റുവാകും. അപ്പം അവിടെ നിന്ന് കിട്ടും ഇൻഷാ. അപ്പം ഇതൊന്ന് പറഞ്ഞാട്ടെ, ഇത് ഓതിയാട്ടെ. ഈ ഒരു അഞ്ച് പ്രാവശ്യം പാടും, പാടുക. ഇനി നസറ, നസറത്തെ അർത്ഥം അവൻ ഒരു പുരുഷൻ സഹായിച്ചു. അതെങ്ങനെയാ പറയാമെന്ന് പറയാം. അപ്പൊ ഇത് അടുത്ത ആഴ്ചയാവും, നമുക്ക് ശരിക്കും പഠിച്ചു വരണം ഇൻഷാല്ലാ. അടുത്ത എട്ട്, ബാക്കി എട്ട് അടുത്ത ആഴ്ച ക്ലാസ്സിൽ പറയാം ഇൻഷാല്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഫി മസീദ, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. صلى الله على خير خلقه سيدنا محمد وعلى اله وصحبه اجمعين. سبحان ربك رب العزة عما يصفون. والسلام على المرسلين والحمد لله رب العالمين. السلام. ഒരു ഒരു മിനിറ്റ് മറന്നു പോയി.
أعوذ بالله من الشيطان الرجيم.
أعوذ بالله من الشيطان الرجيم.
بسم الله الرحمن الرحيم.
بسم الله الرحمن الرحيم.
وإذا جاء
أعلم.
حيث يجعل رسالته
اللهم اعلم حيث يجعل رسالته
سيصيب الذين أجرموا صغار عند الله وعذاب شديد
سيصيب الذين أجرموا صغار عند الله وعذاب شديد
وعذاب شديد بما كانوا يمكرون
وعذاب شديد بما كانوا يمكرون
فمن يرد الله أن يهديه يشرح صدره للإسلام
فمن يرد الله
يجعل صدره ضيقا حرجا
ومن يرد أن يضله يجعل صدره ضيقا حرجا
يجعل صدره ضيقا حرجا كأنما يصعد في السماء كذلك يجعل الله الرجس على الذين لا يؤمنون
كذلك يجعل الله الرجس على الذين لا
Я не удалял, что раз.
Да.